ജിൽസ ജോയ് എഴുതുന്നു. അവൾ താഴേക്ക് ചാടി. വാഴ്ത്തപ്പെട്ട അലക്സാണ്ട്രീന മരിയ ഡിക്കോസ്റ്റയുടെ ജീവിതകഥ. ചിരിച്ച് കളിച്ച് കുട്ടിക്കുറുമ്പുകൾ കാണിച്ച് ഓടി നടക്കുന്ന ഒരു പെൺകുട്ടി, അതായിരുന്നു അലക്സാണ്ട്രീന. എന്നാൽ കുട്ടിക്കുറുമ്പുകൾക്കിടയിലും ഇരുത്തം വന്ന ഒരു സ്ത്രീയെപ്പോലെ അവൾ ജോലികൾ ചെയ്യുമായിരുന്നു. വിറക് വെട്ടലും വീട് വൃത്തിയാക്കി സൂക്ഷിക്കലും തുണി കഴുകലുമെല്ലാം അവൾ ഭംഗിയായി ചെയ്യും. അല്പം മുതിർന്നപ്പോൾ തന്നെ ഒരു കർഷകന്റെ വീട്ടിൽ അവൾ വേലക്കാരിയായി പോയി. പക്ഷേ അവിടുത്തെ മോശം സാഹചര്യങ്ങൾ കാരണം 5 മാസത്തിൽ കൂടുതൽ അവൾക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ അവൾ തിരികെ പോന്നു. അലക്സാണ്ട്രീനയ്ക്ക് 14 വയസ്സായ സമയം. ആ വിശുദ്ധ വാരത്തിലെ ശനിയാഴ്ച അവൾ തൻ്റെ വീട്ടിൽ സഹോദരിയുടെയും ഒരു ജോലിക്കാരിയുടെയും കൂടെ തയ്യൽ പണിയിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു. അവൾ നേരത്തെ ജോലി ചെയ്തിരുന്ന വീട്ടിലെ ആളും വേറെ 2 ചട്ടമ്പികളും വീട്ടിൽ അതിക്രമിച്ചു കയറി അവരെ ഉപദ്രവിക്കാൻ തുടങ്ങി. ലൈംഗികാതിക്രമമാണ് അവരുടെ ഉദ്ദേശമെന്ന് മനസ്സിലായ അലക്സാണ്ട്രീന സഹോദരിയെയും കൂട്ടുകാരിയെയും രക്ഷപ്പെടുത്തിക്കൊണ്ട് അവരെ ചെറുത്തു. തുടർന്ന് സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഒടുവിൽ തൻ്റെ ശുദ്ധത സംരക്ഷിക്കാൻ തുറന്ന ജനലിലൂടെ താഴേക്ക് എടുത്തു ചാടുകയല്ലാതെ മറ്റു വഴികളില്ലെന്ന് അവൾക്ക് ബോധ്യമായി. ആ ചാട്ടം അപകടകരമാണെന്ന് അറിഞ്ഞിരുന്നെങ്കിലും അവർക്ക് കീഴടങ്ങുന്നതിനേക്കാൾ അതാണ് നല്ലതെന്ന് ഉറപ്പിച്ച അലക്സാണ്ട്രീന പിന്നെ ഒന്നും നോക്കിയില്ല. താഴേക്ക് ഒരൊറ്റ ചാട്ടം. 4 മീറ്ററിലധികം താഴ്ചയിലേക്ക് വീണതിനാൽ നടുവിന് അസഹ്യമായ വേദന അനുഭവപ്പെട്ടെങ്കിലും അവൾ എഴുന്നേറ്റുപോയി ഒരു വടി എടുത്തുകൊണ്ടുവന്ന് വീട്ടിൽ കയറി ആ മനുഷ്യരെ അടിച്ചോടിച്ചു. പക്ഷേ അസഹ്യമായ വേദനയിൽ അവൾ കിടപ്പിലായി. പിന്നീട് ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്കുള്ള യാത്രകൾ, പക്ഷേ ഫലമൊന്നുമുണ്ടായില്ല. എങ്കിലും 19 വയസ്സാകുന്നതുവരെ അലക്സാണ്ട്രീന ദേവാലയത്തിലേക്ക് ഇഴഞ്ഞുപോയി നിലത്ത് കിടന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിരുന്നു. ആ കാഴ്ച ഇടവകയിൽ ഒരുപാട് പേരെ സ്പർശിച്ചു. അവരുടെ ആത്മശോധനയ്ക്ക് കാരണമാവുകയും ചെയ്തു. അവളും വീട്ടുകാരും ഏറെ പ്രാർത്ഥിച്ചെങ്കിലും സൗഖ്യം ലഭിച്ചില്ല. പാപികൾക്ക് വേണ്ടി സഹിക്കുന്ന ഒരു ബലിയാത്മാവാൻ ഈശോ തന്നെ ക്ഷണിക്കുകയാണെന്ന ഒരു തിരിച്ചറിവ് സാവധാനം അവൾക്കുണ്ടായി. സഹിക്കുക, സ്നേഹിക്കുക, പ്രായശ്ചിത്തം ചെയ്യുക, ഇതായിരിക്കും ഇനിയുള്ള അവളുടെ ജീവിതമെന്നും. തൻ്റെ ദൗത്യത്തെക്കുറിച്ച് വ്യക്തമായപ്പോൾ പൂർണ്ണ മനസ്സോടെ അതവൾ ഏറ്റെടുത്തു. പരിശുദ്ധ അമ്മ തന്നെ വലിയ കൃപയിലേക്കാണ് നയിച്ചത് എന്ന് അവൾ പറഞ്ഞു. ആദ്യം ഉപേക്ഷയിലേക്ക്, പിന്നെ ദൈവഹിതത്തിന് പൂർണ്ണമായി അനുരൂപപ്പെടാൻ, പിന്നീട് സഹിക്കുവാനുള്ള ദാഹത്തിന്. 1925 ഏപ്രിൽ 14 മുതൽ കിടപ്പുരോഗിയായി തീർന്ന അവൾ മരിക്കുന്നതുവരെ നീണ്ട 30 കൊല്ലമാണ് ആ കിടപ്പിൽ തുടർന്നത്. 1938 ഒക്ടോബർ 3 മുതൽ 1942 മാർച്ച് 24 വരെ എല്ലാ വെള്ളിയാഴ്ചകളിലും 3 മണിക്കൂർ നേരത്തേക്ക് യേശുവിൻ്റെ പീഡാനുഭവ വേദനയിൽ അലക്സാണ്ട്രീന പങ്കുപറ്റിയിരുന്നു. ആ നേരത്തേക്ക് തളർച്ച മാറി കഠിനവേദന അനുഭവിച്ചുകൊണ്ട് കുരിശിൻ്റെ വഴികളിൽ അവൾ ജീവിച്ചു. മനുഷ്യരുടെ തെറ്റിദ്ധാരണയും അവിശ്വാസവും അവളുടെ സഹനം വർദ്ധിപ്പിച്ചു. അലക്സാണ്ട്രീനയുടെ ജീവിതാവസ്ഥകളെക്കുറിച്ച് പഠിക്കുന്നതിനായി രൂപതയിൽ നിന്നും പ്രത്യേക അന്വേഷണ കമ്മീഷൻ സ്ഥലത്തെത്തി. അവരുടെ വിധി അവൾക്കെതിരായിരുന്നു. തൽഫലമായി ആർച്ച് ബിഷപ്പ് കുറേയേറെ കാര്യങ്ങളിൽ അവൾക്ക് നിരോധനം പുറപ്പെടുവിച്ചു. 7 വർഷത്തേക്ക് അവളുടെ ആത്മീയ ഉപദേഷ്ടാവായിരുന്ന ഈശോസഭാ വൈദികനെ വിലക്കി. ഈ സഹനങ്ങളെല്ലാം പരാതി കൂടാതെ അവൾ ഏറ്റെടുത്തു. 1942 മാർച്ച് 27 ശേഷം അവളുടെ ജീവിതത്തിൽ പുതിയൊരു അധ്യായം ആരംഭിച്ചു. ദിവ്യകാരുണ്യമല്ലാതെ വേറൊന്നും അവൾക്ക് കഴിക്കാൻ സാധിച്ചില്ല. തുടർന്ന് മരണം വരെ ദിവ്യകാരുണ്യം മാത്രം സ്വീകരിച്ചാണ് ജീവൻ നിലനിർത്തിയത്. പിന്നീടങ്ങോട്ട് ഡോക്ടർമാരുൾപ്പെടെ നടത്തിയ പരീക്ഷണ നിരീക്ഷണങ്ങളുടെ ഒരു കാലഘട്ടമായിരുന്നു. ഈശോ അവളോട് പറഞ്ഞ വാക്കുകൾ അവൾ ഓർത്തു. നിനക്ക് ആശ്വാസം ലഭിക്കുന്നത് വിരളമായിരിക്കും. പക്ഷേ നിന്റെ ഹൃദയം സഹനത്തിൽ നിറഞ്ഞിരിക്കുമ്പോഴും നിന്റെ ചുണ്ടിൽ പുഞ്ചിരി കാണണമെന്നുള്ളത് എന്റെ ആഗ്രഹമാണ്. ആ ആഗ്രഹം അവൾ നിറവേറ്റി. സന്ദർശിച്ചവരെല്ലാം അവളെ സന്തോഷത്തോടെയും പുഞ്ചിരിയോടെയുമാണ് കണ്ടത്. അവൾ എത്ര സഹിക്കുമെന്ന് അറിയാവുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമായിരുന്നു. ഉപദേശം തേടി വന്നവരുടെ ആത്മീയ ആരോഗ്യത്തിൽ അവൾ വളരെ താൽപ്പര്യം കാണിച്ചു. പാവങ്ങളോടുള്ള കരുണയും പ്രദർശിപ്പിച്ചിരുന്നു. ഫാദർ പാസ്കലിന്റെ നിർദ്ദേശപ്രകാരം അവളുടെ സഹോദരി 1944 മുതൽ 1955 അവൾ മരിക്കുന്നതുവരെയുള്ള അവളുടെ സംഭാഷണങ്ങളും മിസ്റ്റിക്കൽ അനുഭവങ്ങളും ശ്രദ്ധയോടെ എഴുതി സൂക്ഷിച്ചു. ആ 5000 പേജുകൾ അവളെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്ന അവസരത്തിൽ വളരെ ഉപകാരപ്പെട്ടു. 1944 അലക്സാണ്ട്രീന യൂണിയൻ ഓഫ് സലേഷ്യൻ കോ ഓപ്പറേറ്റേഴ്സിൽ അംഗമായി. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ദൗത്യം ലോകത്തിൽ തുടരാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന സലേഷ്യൻ നോവിസുകളുടെ കൂടെ ഒരു സഹന സഹോദരിയാവാൻ അവൾ ആഗ്രഹിച്ചു. 1954 മുതൽ അവളുടെ കാഴ്ചശക്തി നന്നേ കുറഞ്ഞു. ചെറിയ പ്രകാശം പോലും നേരിടാൻ സാധിക്കാതെ ജീവിച്ച തന്റെ മുറിയെ അവൾ വിളിച്ചത് ഇരുണ്ട ജയിൽ എന്നാണ്. പാപികൾക്ക് വേണ്ടി താൻ ഒരു ചെറുനാരങ്ങ പോലെ പിഴിയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരോട് അവൾ മാനസാന്തരത്തിനായി ആഹ്വാനം ചെയ്തു. തന്റെ ശവകൂടീരത്തിൽ എഴുതി വയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട വാക്കുകളും പാപികളെ പ്രതിയുള്ള അവളുടെ ദൗത്യം വെളിപ്പെടുത്തുന്നതായിരുന്നു. പാപികളെ, എന്റെ ശരീരത്തിലെ ധൂളികൾക്ക് നിങ്ങളെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ അടുത്തു വരൂ. അതിൽ ചവിട്ടി നടക്കൂ. അത് അപ്രത്യക്ഷമാകും വരെ എടുത്തെറിഞ്ഞ് ചവിട്ടിക്കൊള്ളുക. പക്ഷേ ഒരിക്കലും പാപം ചെയ്യരുത്. ഈശോയെ ഇനിയും വേദനിപ്പിക്കരുത്. പാപികളെ, നിങ്ങളോടിത് പറയാൻ ഞാൻ എത്ര ആഗ്രഹിക്കുന്നു. നിത്യകാലത്തേക്ക് ഈശോയെ നഷ്ടപ്പെടുത്തുക എന്ന ദുർവിധി നിങ്ങൾ വരുത്തരുത്. കാരണം അവൻ ഒരുപാട് നല്ലവനാണ്. പാപം ചെയ്യുന്നത് മതിയാക്കൂ. ഈശോയെ സ്നേഹിക്കൂ. അവനെ സ്നേഹിക്കൂ. പോർച്ചുഗലിൽ 1904 March 30 അലക്സാണ്ട്രീന മരിയ ഡിക്കോസ്റ്റ ജനിച്ചത്. 1955 May 6 പരിശുദ്ധ അമ്മ അവളോട് പറഞ്ഞു, കുറഞ്ഞ സമയത്തിനുള്ളിൽ നിന്നെ കൊണ്ടുപോകാൻ ഞാൻ വരും. 13 October ആ ദിവസം വന്നു ചേർന്നു. അന്ന് വൈകുന്നേരം അവൾ മരിച്ചു. ഞാൻ വളരെ സന്തോഷവതിയാണ്. കാരണം ഞാൻ പോകുന്നത് സ്വർഗത്തിലേക്കാണ് എന്നാണ് മരണനേരത്ത് അവൾ പറഞ്ഞത്. വിശുദ്ധ ജോൺ പോൾ 2 പാപ്പ 2004 April 25 അലക്സാണ്ട്രീന മരിയ ഡിക്കോസ്റ്റയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 13 October തിരുനാൾ ദിനം.